2024 ജൂൺ 22 ശനിയാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും വായിക്കുന്നത് രാഹുൽ. ചിതറിത്തെറിക്കുന്ന സമാധാനം. കെ സുജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് കിട്ടിയ സ്റ്റീൽ ബോംബ് പാത്രമാണെന്ന് കരുതി തുറക്കാൻ ശ്രമിക്കുന്നതിനിടെയുണ്ടായ സ്ഫോടനത്തിൽ വയോധികൻ മരിച്ച വാർത്ത ഒരിക്കൽ കൂടി മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. കണ്ണൂരിലെ ബോംബ് സ്ഫോടനത്തിലും കൊലപാതകത്തിലും ഒരറുതിയില്ലേ എന്ന ചോദ്യമാണ് എല്ലാവരുടെയും മനസ്സിൽ മുഴങ്ങുന്നത്. അക്രമ രാഷ്ട്രീയം ഉപേക്ഷിച്ചെന്ന് നേതാക്കൾ പറയുമ്പോഴും കണ്ണൂരിൽ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ ബോംബ് നിർമ്മാണവും ആയുധ സംഭരണവും തുടർക്കഥയാണ്. രാഷ്ട്രീയ എതിരാളികളെ മനസ്സിൽ കണ്ട് നിർമ്മിച്ച ബോംബ് പൊട്ടിത്തെറിച്ച് നിരപരാധികൾ പരിക്കേൽക്കുന്നതും മരിക്കുന്നതും തുടർക്കഥയാവുന്നു. ഇപ്പോഴും എത്രയോ പേർ അംഗവൈകല്യം സംഭവിച്ച് മരിച്ചു ജീവിക്കുകയാണ്, ഒന്നുമറിയാതെ നിരപരാധികൾ. ബോംബാക്രമണങ്ങൾക്കും നിർമ്മാണത്തിനിടെ സംഭവിക്കുന്ന ദുരന്തങ്ങൾക്കും പുറമെയാണ് രാഷ്ട്രീയ പാർട്ടികൾ സൂക്ഷിച്ച ബോംബുകൾ അബദ്ധത്തിൽ പൊട്ടി കൊച്ചുകുട്ടികളുടെ അടക്കം ജീവനെടുക്കുകയും അവയവങ്ങൾ നഷ്ടമാവുകയും ചെയ്യുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ്. മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ പെടാതിരിക്കാൻ ഒഴിഞ്ഞ പ്രദേശങ്ങളിലോ കെട്ടിടങ്ങളിലാണ് ബോംബുകൾ ഒളിപ്പിച്ചു വെക്കുന്നത്. പോലീസ് റെയ്ഡിന് വരുമ്പോൾ ബോംബ് ശേഖരം എവിടെയെങ്കിലും ഉപേക്ഷിച്ച് രക്ഷപ്പെടാറുമുണ്ട്. ഇത്തരം ബോംബുകളാണ് പിന്നീട് നിരപരാധികളുടെ ജീവനെടുക്കുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ വ്യാപക പരിശോധന നടത്തിയിരുന്നു. പോലീസിന്റെയും CRPFന്റെയും നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. എന്നാൽ ആളൊഴിഞ്ഞ ഇടങ്ങളിൽ ഇപ്പോഴും ബോംബുകൾ അവശേഷിക്കുന്നുണ്ടെന്നതിന്റെ തെളിവാണ് വയോധികന്റെ ജീവനെടുത്ത സ്ഫോടനം. നൂൽ ബോംബ്, പെട്രോൾ ബോംബ്, സ്റ്റീൽ ബോംബ് എന്നിവയാണ് കണ്ണൂർ മേഖലയിൽ വ്യാപകമായി കണ്ടുവരുന്ന നാടൻ ബോംബുകൾ. ഭീതി പരത്തുക എന്നതാണ് നൂൽ ബോംബിന്റെ പ്രധാന ലക്ഷ്യം. കല്ലും കുപ്പിച്ചില്ലും ആണിയും കരിങ്കൽ ചീളും വെടിമരുന്നും ഇട്ട് നൂല് ചുറ്റിയെടുത്താണ് ഇത് നിർമ്മിക്കുന്നത്. മാരക പ്രഭവശേഷിയുള്ളതാണ് പെട്രോൾ ബോംബുകൾ. ഇത് കൊണ്ടു നടക്കുന്നതും അപകടകരമാണ്. സ്റ്റീൽ ബോംബാണ് പിന്നെ ഉപയോഗിക്കാനും സൂക്ഷിക്കാനും എളുപ്പം. മാരക പ്രഹരശേഷിയുണ്ട്. വെടിമരുന്നിനും ഗന്ധത്തിനുമൊപ്പം കുപ്പിച്ചില്ലും സ്റ്റീലും ഇട്ടാണ് നിർമ്മാണം. പൊട്ടിയാൽ പുറത്തു വരുന്ന കനത്ത ശബ്ദവും പുകയും ആരെയും ഞെട്ടിക്കും. കുപ്പിച്ചില്ലും സ്റ്റീലും കരിങ്കൽ ചീളും ആണിയും തുളഞ്ഞുകയറി മരണവും ഉണ്ടാകും. കഴിഞ്ഞ വർഷം പാട്യം പത്തായക്കുന്നിനടുത്ത് ആക്രി സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനിടയിൽ സ്റ്റീൽ ബോംബ് പൊട്ടി സെയ്ദ് അലി, മക്കളായ നൂറുദ്ദീൻ, അബ്ദുൾ മുത്തലിബ് എന്നിവർക്ക് പരിക്കേറ്റിരുന്നു. പ്രതിരോധത്തിന് തുടങ്ങി തീക്കളിയായി. രാഷ്ട്രീയത്തിന്റെ പേരിൽ പരസ്പരം പോരടിച്ചു മരിച്ചിരുന്ന നാട്ടിൽ സ്വയരക്ഷയ്ക്കുന്ന പേരിലാണ് നേതൃത്വങ്ങൾ ചിലരെ ബോംബ് നിർമ്മാണത്തിൽ വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റിയത്. ഇവരിൽ നിന്ന് ഈ വിദ്യ കൈമാറിയാണ് ഇപ്പോഴത്തെ യുവാക്കളിൽ എത്തിയത്. പലർക്കും ബോംബ് നിർമ്മാണം കേട്ടറിവ് മാത്രം. അത് വെച്ച് ബോംബ് കെട്ടുമ്പോൾ അബദ്ധം സംഭവിക്കുന്നു, സ്വന്തം ശരീരം ചിന്നിച്ചിതറുന്നു. ജില്ലയിലെ പ്രമുഖ പാർട്ടികൾക്കെല്ലാം ബോംബ് നിർമ്മാണ സംഘമുണ്ടായിരുന്നു. പാർട്ടി ഓഫീസുകളിൽ നിന്നും ഓഫീസ് പരിസരങ്ങളിൽ നിന്നുമെല്ലാം ബോംബുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. 90കളുടെ ആദ്യം പാർട്ടികൾ കൊട്ടേഷൻ സംഘമായി പ്രവർത്തിക്കുന്ന അനുഭാവികളെ അക്രമത്തിന് ഉപയോഗപ്പെടുത്തി തുടങ്ങിയതോടെയാണ് ബോംബ് കണ്ണൂരിലെ രാഷ്ട്രീയമായതുമാകുന്നത്. കൊലപാതകത്തിന് മുമ്പ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനാണ് ബോംബേർ. ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ April 5 ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് കണ്ണൂർ ജില്ലയിൽ ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബോംബ് രാഷ്ട്രീയം വീണ്ടും സജീവമാകുന്നത്. പാനൂരിൽ കഴിഞ്ഞ April 5 ബോംബ് നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. 3 CPM പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ സംഭവത്തിന്റെ തള്ളിപ്പറയാൻ CPM തയ്യാറായെങ്കിലും 2015 ജൂണിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവരുടെ സ്മരണയ്ക്കായി പാർട്ടി രക്തസാക്ഷി മന്ദിരം ഉണ്ടാക്കിയതിലൂടെ ഇരട്ടത്താപ്പ് വ്യക്തമായി. 5 വർഷത്തിനുള്ളിൽ 252 ബോംബുകൾ. കഴിഞ്ഞ 6 മാസത്തിനിടെ ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട 15 ബോംബുകൾ കണ്ടെത്തി. 5 വർഷത്തിനിടെ കണ്ടെത്തിയത് 252 ബോംബുകളാണ്. പാനൂർ, കൊളവല്ലൂർ, തലശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും ബോംബുകൾ കണ്ടെത്തിയത്. പാനൂർ സ്ഫോടനം ഉൾപ്പെടെ നാടൻ ബോംബ് നിർമ്മാണത്തിനിടെ 1998 ശേഷം മരിച്ചത് 10 പേരാണ്. രാഷ്ട്രീയ എതിരാളികളെ നേരിടൽ, കൊട്ടേഷൻ സംഘങ്ങളുടെ കുടിപ്പുക എന്നിവയ്ക്കൊക്കെയാണ് ബോംബ് നിർമ്മാണത്തിലേക്ക് നയിക്കുന്നത്. പരിശോധനയിൽ കണ്ടെത്താൻ സാധിക്കാത്ത പ്രത്യേക സ്ഥലങ്ങളിലാണ് ബോംബ് സൂക്ഷിക്കുന്നത്. പൈപ്പിനകത്തും ഗ്രാമങ്ങളിലെ റോഡരികിലെ മതിൽ തുരന്ന് പ്രത്യേക അറകളുണ്ടാക്കി മറ്റും ബോംബുകൾ അക്രമികൾ സൂക്ഷിക്കുന്നു. ആൾത്താമസമില്ലാത്ത വീടുകൾ, പറമ്പുകൾ, ക്വാറികൾ, വീടിന്റെ അടുക്കള, അഴുക്കുവെള്ള സംഭരണി, മരപ്പൊത്ത് എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ബോംബുകൾ കണ്ടെത്തിയിട്ടുണ്ട്. സ്ഫോടനം നടന്നാൽ ബോംബിന്റെ ഉറവിടം കണ്ടെത്തുന്നതിന് പോലീസ് പ്രദേശത്ത് പരിശോധന നടത്തും. ബോംബ് സ്ക്വാഡും ശ്വാനസേനയും എത്തും. പിന്നീട് എല്ലാം വിസ്മൃതിയിലാവും. വഴിയിൽ ഉപേക്ഷിച്ചു പോയ ബോംബുകൾ പൊട്ടി പരിക്കേറ്റവരിലേറെയും കുട്ടികളാണ്. വഴിയോരത്ത് കിടക്കുന്ന വസ്തു ബോംബാണെന്ന് അറിയാതെ കൈകാര്യം ചെയ്ത കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. അപകടങ്ങളും നിരവധി. 2022 മട്ടന്നൂർ സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച് അസം സ്വദേശികളായ അച്ഛനും മകനും മരിച്ചിരുന്നു. കാശിമുക്കിൽ നടന്ന സ്ഫോടനത്തിൽ ഫസൽ ഹക്ക്, ഹഷീദുൾ എന്നിവരാണ് മരിച്ചത്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പരിക്കേറ്റ സംഭവങ്ങളടക്കം നിരവധി അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1998 പാനൂരിനടുത്ത് കൂരാറയിൽ സ്റ്റീൽ ബോംബ് പൊട്ടി നാടോടി ബാലിക സൂര്യകാന്തിയുടെ ഇടത് കണ്ണും കൈപ്പത്തിയും നഷ്ടമായി. 1998 പാനൂരിൽ 7 വയസ്സുള്ള നാടോടി തമിഴ് ബാലൻ അമാവാസിക്ക് കൈപ്പത്തി നഷ്ടപ്പെട്ടു. 1998 പാട്യം കൊങ്ങാറ്റയിലെ മാടത്തും കണ്ടി സുരേന്ദ്രന്റെ കാഴ്ച നഷ്ടമായി. ജോലിക്കിടെ മൺവെട്ടി സ്റ്റീൽ ബോംബിൽ തട്ടുകയായിരുന്നു അപകടം. 2007 ആറളം ഫാം വളയഞ്ചാലിൽ കളിക്കുന്നതിനിടയിൽ ബോംബ് പൊട്ടി 7 വയസ്സുകാരി അഞ്ജുവിനും 5 വയസ്സുകാരൻ വിഷ്ണുവിനും പരിക്കേറ്റു. 2012 തൂവക്കുന്നിൽ മതിലിൽ കുഴിയെടുക്കുമ്പോൾ ബോംബ് പൊട്ടി കന്യാകുമാരി സ്വദേശി ബാബുവിന്റെ കണ്ണുകൾക്ക് പരിക്കേറ്റു. 2014 പാനൂരിനടുത്ത് മധ്യപ്രദേശ് സ്വദേശി 7 വയസ്സുകാരൻ അഭിഷേകിന്റെ കൈപ്പത്തി തകർന്നു. 2016 ഏലാങ്കോട് റോഡിൽ ബോംബ് പൊട്ടി 2 കുട്ടികൾക്ക് പരിക്കേറ്റു. 2019 മട്ടന്നൂർ പരിയാരത്ത് സ്ഫോടനത്തിൽ വിദ്യാർത്ഥി കെ ബിജിലിന്റെ കണ്ണിന് പരിക്കേറ്റു. ക്രിക്കറ്റ് കളിക്കുന്നതിനിടയിൽ കിട്ടിയ സ്റ്റീൽ പാത്രം തുറക്കുമ്പോഴാണ് പൊട്ടിയത്. 2021 പാലായാട് നരിവയലിൽ ബോംബ് സ്ഫോടനത്തിൽ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ 7-ാം ക്ലാസ് വിദ്യാർത്ഥിനി ശ്രീവർദ്ധ പ്രദീപിന് പരിക്കേറ്റു.